മർക്കോസ് അധ്യായം 3. മറ്റൊരിക്കൽ യേശു യഹൂദ പള്ളിയിലേക്ക് കയറി. അവിടെ ഒരു കൈ തളർന്ന ഒരാൾ ഉണ്ടായിരുന്നു. ചില യഹൂദർ യേശു തെറ്റെന്തെങ്കിലും പ്രവർത്തിച്ചാൽ അവനെ കുറ്റപ്പെടുത്താനായി കാത്തിരുന്നു. അതിനാൽ അവർ അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ശബത്ത് ദിവസം യേശു അയാളെ സുഖപ്പെടുത്തുമോ എന്നവർക്ക് അറിയണമായിരുന്നു. കൈ തളർന്നവനോട് യേശു പറഞ്ഞു,
എഴുന്നേറ്റ് നിൽക്കുക, എല്ലാവരും നിന്നെ കാണട്ടെ.
യേശു അവരോട് ചോദിച്ചു,
ശബത്ത് ദിവസം നന്മ ചെയ്യുന്നതോ ദോഷം ചെയ്യുന്നതോ ഏതാണ് ശരി? ഒരു ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ശരി?
അതിന് മറുപടിയായി അവരൊന്നും തന്നെ യേശുവിനോട് പറഞ്ഞില്ല. യേശു എല്ലാവരെയും നോക്കി. അവൻ രോഷാകുലനായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ അവൻ ഏറെ ദുഃഖിതനായിരുന്നു. അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു,
നിന്റെ കൈ നീട്ടു.
അയാൾ കൈനീട്ടി. അതോടെ അയാൾ സുഖപ്പെട്ടു. അനന്തരം പരീശന്മാർ അവിടം വിട്ടുപോയി. യേശുവിനെതിരെ ഹെരോദരുമായി കൂടിയാലോചിച്ച് അവനെ എങ്ങനെ വധിക്കണമെന്ന പദ്ധതിക്ക് തുടക്കമിട്ടു. യേശു കടൽക്കരയിലേക്ക് പോയി. അനവധി ഗലീലക്കാർ അവനെ പിന്തുടർന്നു. യഹൂദ്യ, യെരുശലേം, ഏദോം, യോർദാൻ നദീതട പ്രദേശം, സോരിന്റെയും സീദോന്റെയും ചുറ്റുവട്ടത്തുള്ള പ്രാന്തപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും അനേകർ വന്നു. യേശുവിന്റെ പ്രവൃത്തികളെപ്പറ്റി കേട്ടിട്ടാണവർ വന്നത്. യേശു ഒരുപാട് ജനങ്ങളെ കണ്ടു. അതിനാൽ അവൻ തന്റെ ശിഷ്യന്മാരോട് തനിക്കായി ഒരു വഞ്ചി ഒരുക്കുവാൻ ആവശ്യപ്പെട്ടു. ആൾക്കൂട്ടത്തിൽപ്പെട്ട് ഞെരിയുന്നത് ഒഴിവാക്കാനാണ് അവൻ വഞ്ചി ആവശ്യപ്പെട്ടത്. യേശു ഒട്ടനേകം പേരെ സുഖപ്പെടുത്തി. അതിനാൽ എല്ലാ രോഗികളും അവനെ സ്പർശിക്കാനായി തിടുക്കം കൂട്ടി. ചിലരെ അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നു. അശുദ്ധാത്മാക്കൾ യേശുവിനെ കണ്ടപ്പോൾ അവന് മുമ്പിൽ കുനിഞ്ഞ്,
നീ ദൈവപുത്രൻ
എന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ താൻ ആരാണെന്ന് വിളിച്ചു പറയരുതെന്ന് യേശു അശുദ്ധാത്മാക്കൾക്ക് കർശന നിർദ്ദേശം നൽകി. അനന്തരം യേശു മലമുകളിലേക്ക് പോയി. ചിലരെ അവൻ അടുത്തു വിളിച്ചു. അവൻ ആവശ്യമുള്ള ചിലരായിരുന്നു അവർ. അവർ യേശുവിന്റെ അടുത്തെത്തി. യേശു 12 പേരെ തിരഞ്ഞെടുത്ത് അവരെ അപ്പസ്തോലന്മാരെന്ന് വിളിച്ചു. യേശു അവരോട് തന്നോടൊപ്പം ഉണ്ടായിരിക്കുവാനും മറ്റിടങ്ങളിൽ പ്രസംഗിക്കാനും ആവശ്യപ്പെട്ടു. ഭൂതങ്ങളെ ഒഴിപ്പിക്കുവാനുള്ള അധികാരം യേശു അവർക്ക് നൽകി. യേശു തിരഞ്ഞെടുത്ത 12 പേർ ഇവരായിരുന്നു: ശിമോൻ, യേശു അവനെ പത്രോസ് എന്ന് വിളിച്ചു; യാക്കോബ്, യോഹന്നാൻ എന്നീ സെബദിയുടെ പുത്രന്മാർ; യേശു അവരെ ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോവനേർഗസ് എന്ന് വിളിച്ചു; അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമായ്, മത്തായ്, തോമസ്, അൽഫായുടെ പുത്രൻ യാക്കോബ്, തദ്ദായ്, എരിവുകാരനായ ഷീമോൻ, യൂദ ഇസ്കരിയാത്. യൂദയാണ് യേശുവിനെ ശത്രുക്കൾക്ക് വിശ്വാസവഞ്ചനയിലൂടെ ഒറ്റിക്കൊടുത്തത്. അനന്തരം യേശു വീട്ടിലേക്ക് പോയി. പക്ഷേ വീണ്ടും അനേകം പേർ അവിടെ തടിച്ചുകൂടി. ഒട്ടേറെ പേരുണ്ടായിരുന്നതിനാൽ യേശുവിനും ശിഷ്യന്മാർക്കും ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞില്ല. യേശുവിന്റെ വീട്ടുകാർ ഇതെല്ലാം അറിഞ്ഞു. അവർക്കവനെ പിടിച്ചുകൊണ്ടു പോകണം. എന്തെന്നാൽ അവർ പറയുന്നു അവന് സമനില തെറ്റിയെന്ന്. യെരുശലേമിൽ നിന്നും വന്ന ശാസ്ത്രിമാർ പറഞ്ഞു,
ബേത്സെബൂൽ എന്ന പിശാച് ഇവനെ ബാധിച്ചിരിക്കുന്നു. മനുഷ്യരിൽ നിന്നും ഭൂതങ്ങൾ ഒഴിപ്പിക്കാൻ അവൻ ബേത്സെബൂലിന്റെ ശക്തി ഉപയോഗിക്കുന്നു.
യേശു ജനങ്ങളെ സാരോപദേശങ്ങളിലൂടെ പഠിപ്പിച്ചു തുടങ്ങി. അവൻ പറഞ്ഞു,
സാത്താനെ പുറത്തേക്ക് ഓടിക്കാൻ എങ്ങനെ സാത്താന് തന്നെ കഴിയും? അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കില്ല, അന്തഛിദ്രമുള്ള കുടുംബവും നിലനിൽക്കില്ല. സാത്താൻ അവന് തന്നെ എതിരാവുകയും സ്വന്തം ആളുകൾക്കെതിരെ പൊരുതുകയും ചെയ്താൽ അവന് നിലനിൽക്കാനാവില്ല, അവന്റെ അന്ത്യം വരികയും ചെയ്യും. ശക്തനായ ഒരാളുടെ വീട്ടിൽ കയറി മോഷ്ടിക്കണമെങ്കിൽ അയാളെ ആദ്യം കെട്ടിയിട്ടേ പറ്റൂ, എന്നിട്ടവിടെ നിന്നും എന്തും മോഷ്ടിക്കാം. ഞാൻ നിങ്ങളോട് സത്യം പറയാം, ആളുകൾ ചെയ്യുന്ന എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാം, അവൻ പറയുന്ന ദൈവദോഷങ്ങളും പൊറുക്കപ്പെടാം. എന്നാൽ പരിശുദ്ധാത്മാവിനെ അധിക്ഷേപിക്കുന്നവൻ ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല, അവൻ എക്കാലവും ആ പാപത്തിന്റെ തെറ്റുകാരനാകും.
അവനിൽ അശുദ്ധാത്മാവ് വസിക്കുന്നെന്ന് ശാസ്ത്രിമാർ ആരോപിച്ചത് കൊണ്ടാണ് അവൻ ഇത് പറഞ്ഞത്. അനന്തരം യേശുവിന്റെ അമ്മയും സഹോദരന്മാരും എത്തി. അവർ പുറത്തു നിന്നിട്ട് ഒരാളെ അയച്ച് അവനോട് പുറത്തു വരാൻ പറഞ്ഞു. യേശുവിന് ചുറ്റും ഒരുപാട് പേർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ അവനോട് പറഞ്ഞു,
നിന്റെ അമ്മയും സഹോദരന്മാരും വന്നിട്ടുണ്ട്, അവർ പുറത്തു നിന്നെ കാത്തിരിക്കുന്നു.
യേശു ചോദിച്ചു,
ആരാണ് എന്റെ അമ്മ, ആരാണ് സഹോദരന്മാർ?
അനന്തരം യേശു തനിക്ക് ചുറ്റുമുള്ളവരെ നോക്കി അവൻ പറഞ്ഞു,
ഇവരാണ് എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. എന്റെ യഥാർത്ഥ സഹോദരനും സഹോദരിയും അമ്മയും ദൈവത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ്.